നമുക്ക് കർത്താവായ യേശുക്രിസ്തു പർവ്വത പ്രസംഗത്തിൽ പറഞ്ഞ ഒരു വചനം നമുക്ക് ചേർന്ന് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുക്കാം. മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ അഞ്ചാം അധ്യായത്തിൽ നിന്നാണ് ആ വചനം. മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം അതിന്റെ 25 വചനം ഇങ്ങനെയാണ്: നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക, അല്ല ഞാൻ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും. നിന്റെ പ്രതിയോഗിയോട് കൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക, അല്ലെങ്കിൽ നീ തടവിലായി പോകും. കർത്താവായ യേശുക്രിസ്തു ഗിരിപ്രഭാഷണത്തിൽ പറയുന്ന കാര്യങ്ങൾ, അതുവരെ ആ യഹൂദ ലോകം അല്ലെങ്കിൽ കർത്താവായിരുന്ന സമകാലിക ആ ലോകം കേട്ടിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങളായിരുന്നു. അതുവരെ കർത്താവ് ഈ വചനങ്ങൾ സംസാരിച്ച യഹൂദന്മാരെ എന്തിലായിരുന്നു ശ്രദ്ധ വച്ചിരുന്നത്? അവരെ ശ്രദ്ധ വച്ചിരുന്നത് പുറമേയുള്ള കാര്യങ്ങളിലായിരുന്നു. അവരെക്കുറിച്ച് കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ പരീശന്മാർ കിണ്ടിയുള്ളങ്ങളുടെ പുറം വെടിപ്പാക്കുക. കർത്താവായ യേശുക്രിസ്തു ആ ബാഹ്യമായ കാര്യങ്ങളിൽ നിന്ന് അവരുടെ ശ്രദ്ധയെ അതിന് ആഴത്തിലുള്ള ഹൃദയത്തിലുള്ള അടിത്തട്ടിലുള്ള കാര്യങ്ങളിലേക്ക് ചിന്തകളിലേക്ക് മനോഭാവങ്ങളിലേക്ക് തിരിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് കർത്താവ് തന്നെ ഈ തിരുപ്രഭാഷണത്തിൽ പറയുന്ന ഭാഗങ്ങളിൽ നാം കാണുന്നുണ്ട്. ഒരു ഉദാഹരണമുണ്ട്, അതായത് വൃക്ഷത്തിന്റെ വേരിന്മേൽ കോടാലി വെച്ചിരിക്കുന്നു. ഒരു വൃക്ഷം അതിനെ പൂർണ്ണമായിട്ട് നമുക്ക് നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതിന്റെ കമ്പുകൾ മുറിച്ചു മാറ്റാനൊക്കും, അതിന്റെ തലപ്പ് മുറിച്ചു അകറ്റാനൊക്കും, അത് പകുതിക്ക് വെച്ച് മുറിക്കാനൊക്കും, അതിന്റെ അടിവശത്ത് വെച്ച് മുറിക്കാനൊക്കും. പക്ഷെ അതിന്റെ വേരിനെ തന്നെ, അതിന്റെ തായ്വേരിനെ തന്നെ സ്പർശിച്ച് ആ നിലയിൽ അതിനെ കൈകാര്യം ചെയ്താൽ അത് എന്നേക്കുമുള്ള ഒരു കാര്യമായിരിക്കും. ഇവിടെ ഇതാ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, നീ ആകയാൽ നീ വഴിപാട് കഴിക്കാനായിട്ട് വരുമ്പോ, നിന്റെ വഴിപാട് യാഗത്തിൽ കൊണ്ടുവരുമ്പോൾ അവിടെ വെച്ച് നിനക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വന്നാൽ എന്ന് പറഞ്ഞിട്ട് ഒരു സഹോദരനോടുള്ള ബന്ധത്തില് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തില് നിന്റെ ഹൃദയത്തില് അതിനെക്കുറിച്ചൊരു ബോധ്യം വന്നാൽ നീ എന്ത് ചെയ്യണം? നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളണം. അല്ലാഞ്ഞാൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനെ ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോവും. നോക്ക, ഇത് ഹൃദയത്തിന്റെ ആഴത്തിലുള്ള ഒരു കാര്യത്തെ കൈകാര്യം ചെയ്യുകയാണ് കർത്താവ് ഇവിടെ ചെയ്യുന്നത്. എന്താണ് കർത്താവ് സമകാലിക സമൂഹത്തിൽ നിന്ന് ഒരു ഉദാഹരണം എടുത്താണ് ഇവിടെ പറയുന്നത്? നമുക്കറിയാം, ആരോടെങ്കിലും നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു പ്രയാസമുണ്ടെങ്കിൽ, ഏതെങ്കിലും കാര്യങ്ങൾ കൊടുത്തു വീട്ടാനായിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അവരിന്നത്തെ കാലത്ത് അത് സംബന്ധിച്ച് കേസിന് പോകും. കേസിനും പോകുമ്പോ ബുദ്ധിയുള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യും? ആ കേസ് തനിക്ക് എതിരായിട്ട് വിധിക്കുമെന്ന് അറിയാമെങ്കിൽ അയാൾ എന്ത് ചെയ്യും? പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആള് ചെന്നിട്ട് ഈ ആളിനോട് നേരത്തെ തന്നെ കോടതിക്ക് പുറത്തു വെച്ച് തന്നെ അത് കേസായി പോകുന്നതിന് മുമ്പ് തന്നെ രാജിയായി ആ കാര്യം ഒതുക്കി തീർക്കും. നമുക്കറിയാം, ഇന്ന് പല ചെക്കിന്റെ കേസുകളും ഒക്കെ സമൂഹത്തിൽ നടക്കാറുണ്ട്. ചെക്ക് മടങ്ങി, വണ്ടിച്ചെക്കായിരുന്നു, അതിന് നോട്ടീസ് വന്നു. ഇത് ക്രിമിനൽ കുറ്റമായിട്ട് ഇന്ന് വന്നിരിക്കുമ്പോ, ഓ വണ്ടിച്ചെക്ക് കൊടുത്തത് അത് കോടതിയിൽ വന്നാല് നമ്മളെ ശിക്ഷിക്കപ്പെടും, അതറിയാവുന്ന ഒരാൾ എന്ത് ചെയ്യും? അയാള് ആ കേസിനായിട്ട് അതിന്റെ വക്കീൽ നോട്ടീസ് കിട്ടുമ്പോ തന്നെ അത് കോടതിയിൽ ചെന്ന ഒരു കേസായി അങ്ങനെ പ്രശ്നം സങ്കീർണമാകുന്നതിന് മുമ്പ് തന്നെ അയാള് അത് കൊടുക്കാനുള്ള പണം കൊടുത്ത് അത് ഒതുക്കി തീർക്കും. ഇത് ഭൗതികമായ തലത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെ കർത്താവായ യേശുക്രിസ്തു ആത്മീയമായ ഒരു തലത്തിലേക്ക് കൊണ്ടുവന്ന ഒരു ഉദാഹരണം പറയുകയാണ്. എന്താണ്? നിന്റെ പ്രതിയോഗി, അതായത് നീ വഴിപാട് കഴിക്കാനായിട്ട് ദൈവസന്നിധി വരുമ്പോ ഏതെങ്കിലും ഒരു കാര്യത്തില് നിന്റെ ഹൃദയത്തില് ഒരു ഇടുക്കമുണ്ടെങ്കിൽ, ഹൃദയത്തിൽ ആ നിലയില് ഒരു പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? അത് മുന്നോട്ട് വന്ന് വലിയൊരു പ്രയാസമായി തീർന്ന് അത് വളരെ സങ്കീർണമായി തീർക്കുന്നത് വരെ കാത്തു നിൽക്കാതെ ഉടനെ തന്നെ അത് സെറ്റിൽ ചെയ്തോണം എന്നാണ് കർത്താവ് പറയുന്നത്. ഇന്ന് ലോകത്തിലെ ഭൗതികമായ കാര്യങ്ങളിൽ ആളുകൾക്കുള്ള ബുദ്ധി പോലും ആത്മീയമായ കാര്യത്തെ പലരും കാണിക്കുന്നില്ല. നമ്മളെ ബൈബിളിൽ ഒരിടത്ത് കാണുന്നുണ്ടല്ലോ, നിങ്ങൾ ഈ ഭൗതികമായ കാര്യത്തിന്റെ കാര്യത്തിലൊക്കെ വളരെ ബുദ്ധിമാന്മാരാണ്, പക്ഷെ ആത്മീയമായ കാര്യത്തിൽ വരുമ്പോൾ പലപ്പോഴും ബുദ്ധിയിലെ ശിശുക്കളെ പോലെ പെരുമാറുന്നതായിട്ട് കാണാനേ കഴിയും. ഇവിടെ ഇതാ ആ വചനത്തിലെ ഒരു ഒരു പ്രയോഗമുണ്ട്, വേഗത്തിൽ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. നമ്മുടെ ഉള്ളില് ആ നിലയിലെ പ്രതിയോഗിയോട് ഒരു നീരസമോ പ്രയാസമോ എന്തെങ്കിലും ആകട്ടെ, ഒരു തെറ്റിദ്ധാരണയോ ഒരു സംശയമോ അത് നാം എടുത്തു വരുമ്പോ ഉടനെ തന്നെ ആ വേരിനെ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യണം. വളരെ വേഗത്തില് അതിനോട് ഇണങ്ങിക്കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു തീർത്ത് അല്ലെങ്കിൽ അത് അവിടെ വെച്ച് വിട്ടുകളഞ്ഞ് ഈ കാര്യങ്ങൾ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്ന് അതിൽ നിന്ന് നമ്മള് ആ ക്ലൻസിങ് പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് അങ്ങനെ പോയില്ലെങ്കിൽ എന്ത് പറ്റും? പോയില്ലെങ്കിൽ അല്ലാഞ്ഞാൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും. ഓ, ഇതാ പ്രതിയോഗി എന്ന് പറയുമ്പോ നമുക്ക് പുറത്തുള്ള ഒരു ശത്രുവല്ല പ്രിയപ്പെട്ടവരെ. നാം ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോ പല ആളുകളുമായിട്ട് ഇടപെടേണ്ടതായിട്ട് വരുന്നുണ്ട്. അതെ, വീട്ടിലുള്ളവരാണ്, സഭയിലുള്ളവരാണ്, അയൽപക്കത്തുള്ളവരാണ്, ജോലി സ്ഥലത്തുള്ളവരാണ്, കണ്ടുമുട്ടുന്നവരാണ്. വ്യത്യസ്തരായ ആളുകളുമായിട്ട് ഇടപെടുമ്പോ പല വിധത്തിലുള്ള ചിന്തകളും മനോഭാവങ്ങളും തെറ്റിദ്ധാരണകളും സംശയങ്ങളും ഓ മത്സരങ്ങളും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ അത് കടന്നു വരുമ്പോ അത് വളരാൻ നമ്മൾ അനുവദിക്കരുത്. വേഗത്തിൽ അതിൽ നിന്ന് നമ്മൾ ദൈവസന്നിധിയിൽ ചെന്ന് അല്ലെങ്കിൽ ആ ആളിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു തീർത്ത് ശുദ്ധീകരണം പ്രാപിക്കണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഇല്ലാഞ്ഞാൽ സംഗതി കൂടുതൽ വഷളായി പോകും. നമ്മളെ നാട്ടുപുറത്ത് പറയാറുണ്ടല്ലോ, സൂര്യ കൊണ്ട് എടുക്കേണ്ടത് തൂമ്പാ കൊണ്ട് എടുക്കുക എന്ന് കേട്ടിട്ടുണ്ടല്ലോ. നമുക്കൊരു നീരസത്തിന്റെ ഒരു തെറ്റിദ്ധാരണയുടെ ഒരു സംശയത്തിന്റെ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ മുളമുട്ടുമ്പോൾ തന്നെ അത് ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് എബ്രായ ലേഖനത്തിൽ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെ സംബന്ധിച്ച് കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു എന്നതിനെ സംബന്ധിച്ച് വളരെ മനോഹരമായ ഒരു പ്രയോഗമുണ്ട്. അവൻ കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് ഇത് ദൈവസന്നിധിയിൽ അർപ്പിച്ച് പിതാവിന്റെ സന്നിധിയിൽ അർപ്പിച്ചു. പത്രോസ് പറയുന്നുണ്ടല്ലോ, ന്യായമായി വിധിക്കുന്നവന്റെ കാര്യം പരമേൽപ്പിച്ചു. പിതാവിന്റെ അടുത്ത് ഈ കാര്യം വിട്ട് അതിൽ നിന്ന് അത് ചിലപ്പോ അത് സംബന്ധിച്ചുള്ള പൂർണ്ണമായ ബോധ്യങ്ങളൊന്നും കിട്ടിയെന്ന് വരികയില്ല. അത് സംബന്ധിച്ചുള്ള അത് സംബന്ധിച്ച് ആള് പറഞ്ഞ് ഇന്നതുകൊണ്ടാണ് ഇന്നതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് അതിന്റെ ഒരു ലോജിക്കായ ഒരു കൺക്ലൂഷൻ ഒന്നും കിട്ടിയില്ലെങ്കിലും ദൈവമേ ഇതെന്നെ സഹായിക്കുകയില്ല, ഞാൻ വിട്ടുകളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ന്യായമായി വിധിക്കുന്നവർക്ക് കാര്യം പരമേൽപ്പിച്ച് നമ്മള് അതിൽ നിന്ന് മാറണം. മാറിയില്ലെങ്കിൽ എന്ത് പറ്റും? മാറിയില്ലെങ്കിൽ നമ്മൾ ഒരു തടവിലായി പോകും എന്നാണ് ഇവിടെ പറയുന്നത്. ഏതാ തടവ്? പ്രിയമുള്ളവരെ, നമുക്കറിയാം നമ്മൾ ആരോടെങ്കിലും ഒരു രംഗത്ത് നീരസപ്പെട്ടു, അത് അങ്ങ് വളർന്നു വരാനായിട്ട് അനുവദിച്ചു. ഒരു ദിവസം, രണ്ട് ദിവസം, പിന്നീട് കാണുന്നൊന്നേ പഴയ അത്ര സന്തോഷമില്ല. ഇപ്പൊ കാണുമ്പോ പഴയ സഹോദരി ഇങ്ങോട്ട് വരുമ്പോ നമ്മള് ഇടത്തോട്ട് മോഹം തിരിച്ചങ്ങ് നടന്നു പോവുക ചെയ്യുന്നത് എന്താ? ഈ കാര്യങ്ങൾ അങ്ങ് വളർന്നു വരാനായിട്ട് നമ്മൾ അനുവദിച്ചു. ഒരു നീരസം അങ്ങ് വർദ്ധിച്ചു വരാനായിട്ട് അനുവദിച്ചു. അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ, അതിന്റെ മേലെ മറ്റൊരു തെറ്റിദ്ധാരണ വീണ് അതങ്ങ് വളർന്നു വരാനായിട്ട് അനുവദിച്ചു. സംശയം, സംശയത്തിന്റെ മേലെ സംശയമായിട്ട് അത് വാക്കുകളായിട്ടൊക്കെ പുറത്തു വന്നത് അങ്ങ് സങ്കീർണമാകാനായിട്ട് അനുവദിച്ചു. അങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കുന്നത്? ആർക്കാണ് നഷ്ടം? മറ്റാർക്കുമല്ല, നമുക്ക് തന്നെ ആ നഷ്ടം. നമ്മൾ എവിടായി പോകും? നമ്മൾ തടവിലായി പോകും. ഏതിന്റെ തടവിൽ? സംശയത്തിന്റെ തടവിൽ, തെറ്റിദ്ധാരണയുടെ തടവിൽ, നീരസത്തിന്റെ തടവിൽ, മത്സരത്തിന്റെ തടവിൽ. ഓ, ആ സഹോദരനെ കുറിച്ചൊരു നല്ല ബന്ധം സൂക്ഷിക്കാൻ ഒക്കാതെ വണ്ണം ഈ പുകമറയുടെ എല്ലാ തടവിലും നമ്മൾ അങ്ങായിപ്പോവും. നമ്മുടെ ചിന്തകളിൽ എന്താ? നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ എന്നാലും അത് എന്നോട് അങ്ങനെ ചെയ്തല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള ചിന്തകൾ വെച്ചിട്ട് ആ ചിന്തകളാണ് നമ്മളെ ഇങ്ങനെ വലയം ചെയ്യുന്നത്. നമുക്കതിൽ നിന്നൊരു മോചനമില്ല. മോചനമില്ലാതെ നമ്മൾ അങ്ങനെ ആയിരിക്കുന്നതിനെയാണ് തടവെന്ന് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തില് സമൂഹം തന്നെ എന്താ ചെയ്യുന്നത്? ഒരു തെറ്റ് ചെയ്യുന്ന ഒരാളെ എന്താ ചെയ്യുന്നത്? അയാളെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ച് ഒരു മുറിക്കകത്താക്കുന്നതിനെയാണ് ജയിലെന്നും തടവെന്നും ഒക്കെ പറയുന്നത്. നമുക്ക് മറ്റൊരാളുമായിട്ടുള്ള ബന്ധം സുതാര്യമായത് പതുക്കെ നഷ്ടപ്പെട്ട സംശയമൊക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പിന്നീട് ആ ബന്ധം ശരിയാകാതിരിക്കുമ്പോൾ നമ്മളും ഒരു ഒരു ആ നിലയില് അക്ഷരാർത്ഥത്തിൽ ഒരു മുറിക്കുള്ളിൽ അല്ലെങ്കിലും നമ്മൾ എവിടെയാണ്? നമ്മൾ ഒരു തടവിലാണ്. എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചും അതിനെക്കുറിച്ച് ഭാരപ്പെട്ടും അതിനെക്കുറിച്ച് നീറിയും മറ്റൊരു കാര്യത്തിൽ ശ്രദ്ധിക്കാനൊക്കാതെ വണ്ണം നമ്മൾ ഒരു തടവിലായി പോകും. അതേസമയം നമ്മളുടെ ആ നിലയിൽ ഒരു വാക്ക് പറഞ്ഞ സഹോദരൻ ചിലപ്പോൾ എന്ത് ചെയ്യും? അയാൾ അത് അപ്പനെ വിട്ടു, അയാളത് ഗവനിക്കുന്നേയില്ല, അയാൾ സന്തോഷമായിട്ട് നടന്നു പോകുന്നു. നമ്മളോ? നമ്മള് മുറിവേറ്റും, ഓ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് മുറിവേറ്റും നീരസപ്പെട്ടും ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു തടവിലായി പോകും. തടവിലായിരിക്കാൻ നമുക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? താല്പര്യമില്ല. പ്രിയമുള്ളവരെ, വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യത്തിലേക്കാണ് കർത്താവ് ഇവിടെ വിരൽ ചൂണ്ടത്. നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്ത്യ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും അന്യോന്യമുള്ള ബന്ധത്തിൽ നീരസമോ സംശയമോ തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ ഒരു മത്സരമോ, സഭയിൽ ഒരു കാര്യം സംബന്ധിച്ച് നിങ്ങൾക്കൊരു അഭിപ്രായമുണ്ട്, ആ അഭിപ്രായം അത് പറയേണ്ടവരോട് പറഞ്ഞു, ആ അങ്ങനെ അതങ്ങ് തീർക്കുക എന്നുള്ളതല്ല, പിന്നെ അതിന് പകരം വേറൊരാളോട് പറഞ്ഞു മറ്റൊരാളോട് പറഞ്ഞു ഇങ്ങനെ അങ്ങ് അതങ്ങ് സങ്കീർണമാകാൻ അനുവദിച്ചാൽ എന്ത് പറ്റും? നിങ്ങൾ അതിന്റെ ഒരു തടവിലായി പോകും. ദൈവത്തോടുള്ള നിങ്ങളുടെ ബന്ധം നഷ്ടപ്പെട്ടു പോകും, മറ്റ് സഹോദരന്മാരോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകും. ഭവനത്തിലും ഇത് തന്നെയാണ് നടക്കുന്നത്, ജീവിത പങ്കാളിയോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഇവിടെ ഇതാ കർത്താവ് വളരെ വേഗത്തിൽ നിന്റെ പ്രതിയോഗിയോട് ചെന്ന് നിരന്നുകൊള്ളുക എന്ന് പറയുന്നു. നാം ഇത് പറയുമ്പോൾ കർത്താവ് ഇത് പറയുന്ന ആ സമയത്ത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലെ ഇതിന് സമാനമായ ഒരു രംഗം നമുക്ക് കാണാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം, അവിടെ ആ 4-ാം അധ്യായത്തിലെ ആദമിനും ഹവ്വയ്ക്കും ആദ്യമുണ്ടായ രണ്ട് പുരുഷപ്രജകൾ കയീനും ഹാബേലും, അവർ രണ്ടുപേരും ദൈവത്തിന് വഴിപാട് കഴിക്കാനായിട്ട് വന്നു. വഴിപാട് കഴിക്കാനായിട്ട് വന്നു, വഴിപാട് കഴിച്ചു. വഴിപാട് കഴിച്ചപ്പോ യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു, കയീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. നോക്കുക, രണ്ടുപേര് അത് നല്ല കാര്യത്തിനാണ് വന്നത്, ദൈവത്തെ അന്വേഷിച്ചാണ്, ദൈവത്തിന് വഴിപാട് കഴിപ്പാനാണ് വന്നത്. പക്ഷേ കയീന്റെ മനോഭാവം നല്ലതല്ലാഞ്ഞത് കൊണ്ട് യഹോവ അവന്റെ വഴിപാടിൽ പ്രസാദിച്ചില്ല. ഇതിനെ ഇന്ന് പല വേദശാസ്ത്രജ്ഞർ പറയുന്നത് കയീന് നിലത്തെ കൃഷിയിൽ നിന്ന് ചിലത് കൊണ്ടുവന്നത് കൊണ്ടാണ് അവന്റെ വഴിപാടിൽ പ്രസാദിക്കാതിരുന്നത്. ഹാബേല് ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്നത് കൊണ്ടാണ്, രക്തച്ചൊരിച്ചിലുള്ള യാഗം നടത്തിയത് കൊണ്ടാണ്, വഴിപാട് കൊണ്ടുവന്നത് കൊണ്ടാണ് അവന്റെ ഇതിൽ പ്രസാദിച്ചത്. പക്ഷെ നമ്മൾ സൂക്ഷ്മമായിട്ട് ഈ കാര്യങ്ങൾ നോക്കുമ്പോൾ അങ്ങനെയല്ല, അവർ കൊണ്ടുവന്ന സാധനങ്ങളുടെ പ്രത്യേകതയല്ല, മറിച്ച് ഹാബേലിലും അവന്റെ വഴിപാടിലും കയീനിലും അവന്റെ വഴിപാടിലും എന്നാണ് പറയുന്നത്. ആ വ്യക്തിയാണ് പ്രധാനം, കൊണ്ടുവന്ന സാധനമല്ല. അതുപോലെ തന്നെ കൃഷി സാധനങ്ങൾ കൊണ്ടുവരാമെന്നും യാഗ വഴിപാടായിട്ട് അർപ്പിക്കാമെന്നും നമ്മൾ പിന്നീട് ഇസ്രായേൽ മക്കൾക്ക് ആ നിലയിൽ നിർദ്ദേശം കൊടുക്കുന്ന ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു യാഗമല്ല, വഴിപാടാണ്, രക്തച്ചൊരിച്ചിലെ നിർബന്ധമുള്ള കാര്യമല്ല. ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ നിലയിൽ കാണാനായിട്ട് കഴിയും, അവന് കേവലം കൃഷി സാധനങ്ങൾ കൊണ്ടുവന്നത് കൊണ്ടല്ല യഹോവ കയീന്റെ വഴിപാടിനെ പ്രസാദിക്കാതിരുന്നത്, മറിച്ച് അവനെ കർത്താവ് ഒന്നാമത് നോക്കി, ദൈവം അവനെ നോക്കി, കയീനിനെ പ്രസാദിച്ചില്ല, അവന്റെ വഴിപാടിനെ പ്രസാദിച്ചില്ല. ഹാബേലിനെ നോക്കി, ഹാബേലിൽ പ്രസാദിച്ചു, അതിന്റെ ഭാഗമായിട്ട് അതിന്റെ തുടർച്ചയായിട്ട് അവന്റെ വഴിപാടിനും പ്രസാദിച്ചു. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ വരുമ്പോ ആ വരുന്ന വ്യക്തിയാണ് പ്രധാനം, ആ വ്യക്തിയുടെ മനോഭാവമാണ് പ്രധാനം. ഇവിടെ ഇതാ കയീനും ഹാബേലും വന്നു, കയീനാണ് മൂത്തവൻ, പക്ഷെ കയീനിന് അവന്റെ വഴിപാടിന് ദൈവം പ്രസാദിച്ചില്ല. പ്രസാദിക്കാതിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? ആ ഭാഗമാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചത്. 4-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം, അതിന്റെ 5-ഉം 6-ഉം വാക്യങ്ങൾ. കയീന് ഏറ്റവും കോപമുണ്ടായി. നോക്ക്, അവന്റെ ഹൃദയത്തിൽ ഒരു കോപം, ഒരു നീരസം വരികയാണ്. വരുമ്പം അതിനെ തുടർന്ന് ഹൃദയത്തിൽ ഒരു കാര്യം ഉണ്ടായാൽ എന്ത് പറ്റും? മുഖം വാടും. അത് ഇന്നുള്ള കാര്യമല്ല. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഒരു കാര്യം ഉണ്ടെങ്കിൽ, ഒരു സഹോദരനോട് ഒരു നീരസം ഉണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് അത് പ്രതിഫലിപ്പിക്കാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം ശ്രമിച്ചാലും അത് പ്രതിഫലിക്കും. മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് പറഞ്ഞതുപോലെ, നോക്കുക, അത് ഇന്ന് തുടങ്ങിയതല്ല, അന്നേ ഉണ്ടായിരുന്നതാ. കയീന് ഹൃദയത്തിൽ കോപം ഉണ്ടായി, എന്ത് സംഭവിക്കും? മുഖം വാടി. പക്ഷേ വലിയവനായ ദൈവം അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ആ ഭാഗത്ത് ദൈവം ഇടപെട്ടു, ദൈവം അവനെ വെറുതെ വിട്ടില്ല. ദൈവം അവന്റെ അടുത്ത് വന്നിട്ട് അവനോട് യഹോവ കയീനോട് അതിന്റെ ആറാമത്തെ വാക്യം, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നതും എന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതുക്കൾ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്ങളേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ, കയ്യിന് ഹാബേലിനോട് കോപമുണ്ടായി, ഒരു നീരസമുണ്ടായി. പക്ഷേ അത് ഏതെങ്കിലും തരത്തിലൊരു കൊലപാതകമായി തീരുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ സ്നേഹം കയ്യിനെ തേടി വന്നു. ദൈവം അവന് മുന്നറിയിപ്പ് കൊടുത്തു, കയ്യിനെ നീ എന്തിനാ കോപിക്കുന്നത്? നിന്റെ മുഖം വാടുന്നത് എന്തിനാ? നിന്റെ മനോഭാവം ശരിയല്ലായിരുന്നു, നിന്റെ ഹൃദയം തന്നെ ശരിയല്ലായിരുന്നു, അതുകൊണ്ട് നിന്റെ യാഗത്തിന് നിന്റെ ക്ഷമിക്കണം, നിന്റെ വഴിപാടിന് പ്രസാദിച്ചില്ല. പക്ഷേ നിനക്ക് ഇനിയും സാധ്യതയുണ്ടല്ലോ, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ ഇനിയും ദൈവപ്രസാദം നിനക്ക് ലഭിക്കുമല്ലോ. നോക്കുക, ദൈവം അവിടെ ഇടപെടുക ചെയ്യുന്നത്. ഓ, ഈ മനുഷ്യരിലെ ആദ്യത്തെ കൊലപാതകയായി തീർന്ന കയ്യിനെ പോലും ദൈവം വെറുതെ ഒരു മുന്നറിയിപ്പ് നൽകാതെ, അവനോട് ഇടപെടാതെ അങ്ങ് വെറുതെ വിട്ടില്ല. അവനെ ഒരു കൊലപാതകയാക്കി തീരാനായിട്ട് അങ്ങനെ അങ്ങ് ഉപേക്ഷിച്ചില്ല. മറിച്ച് അവന്റെ മനസ്സിൽ ആ നീരസമുണ്ടായപ്പോൾ, കോപം ഉണ്ടായപ്പോൾ ദൈവം അവനോട് ചോദിക്കുന്നു, കയ്യിനെ നീ എന്തിനാ കോപിക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യേ, നീ നിന്റെ ഹൃദയം തന്നെ നന്നാക്കി ദൈവസന്നിധിയിൽ വീണ്ടും പ്രസാദത്തിനായിട്ട് യാഗം കഴിക്കേ, അങ്ങനെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്ത് പോ. ഇങ്ങനെ നീ ചെയ്തില്ലെങ്കിൽ എന്താ പാപം? ഇപ്പോഴെവിടെ കിടക്കുന്നു? പാപം വാതുക്കൽ കിടക്കുന്നു. നോക്കുക, പാപം അകത്ത് പ്രവേശിച്ചിട്ടില്ല, പാപം വാതുക്കൽ കിടക്കുക ചെയ്യുന്നത്. പക്ഷെ ആ പാപം വാതുക്കൽ കിടക്കുന്ന പാപത്തെ നീ ഇപ്പോൾ തന്നെ ജയിക്കണം. ജയിച്ചില്ലെങ്കിൽ എന്തു പറ്റും? നീ അതിന്റെ ഇരയായി പോകും എന്ന വലിയ ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയത്. പ്രിയമുള്ളവരെ, ഇതിന് നമ്മുടെ ജീവിതത്തിലുള്ള പ്രസക്തി എന്താ? ഇന്ന് നമ്മുടെ ജീവിതത്തിന് ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് ഒരു കോപം നീരസമുണ്ടെങ്കിൽ, ഈ കയ്യിനോട് ദൈവം പറഞ്ഞ വചനം നീയും ഞാനും ഉടനെ കേൾക്കണം. കയ്യിനെ എന്ന് പറഞ്ഞെടുത്ത് നമ്മൾ നമ്മുടെ പേരിടുക. നിന്റെ മുഖം എന്തിനാ വാടുന്നത്? നിനക്ക് നിന്റെ കാര്യത്തിന് നിന്നെക്കാളും നിന്റെ സഹോദരനെ ദൈവം അനുഗ്രഹിച്ചു, അതിന് നിന്റെ മുഖം എന്തിനാ വാടുന്നത്? നീയും നന്മ ചെയ്താൽ നിനക്ക് ദൈവപ്രസാദം ഉണ്ടാകുമല്ലോ. അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് ഒരു വഴി ഉണ്ടായിരിക്കെ നീ സഹോദരനോട് നീരസപ്പെട്ട് നിന്നെ തന്നെ നശിപ്പിക്കുന്നത് എന്തിനാ? സഹോദരനെയും ആ നിലയിൽ അവന് ജീവഹാനി വരുത്തുവാൻ പ്ലാൻ ചെയ്യുന്നത് എന്തിനാണ്? നീ ഇപ്പോഴീ പാപം നിന്റെ ഹൃദയത്തിൽ പ്രവേശിച്ചിട്ടില്ല, വാതുക്കൽ കിടക്കുന്നതേയുള്ളൂ. ഇപ്പൊ തന്നെ നീ ഇതിനെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ എന്തു പറ്റും? ഈ വാതുക്കൽ കിടക്കുന്ന പാപം എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് ബെഡ്റൂമിൽ കയറി കയറും. കണ്ടിട്ടില്ലേ, ചിലപ്പോൾ നമ്മൾ രാവിലെ വാതിൽ തുറക്കുമ്പോ ഒരു പാമ്പാണ് വാതിൽപ്പടിയിൽ വന്ന് കിടക്കുന്നത്. അന്നേരം തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഉടനെ തന്നെ ഒരു വടിയെടുത്ത് അതിനെ തല്ലിക്കൊല്ലും. എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? അത് ചെയ്തില്ലെങ്കിൽ ഓ, പടിവാതുക്കൽ കിടക്കുന്ന ആ വരാന്തയിൽ കിടക്കുന്നത് പതുക്കെ എന്ത് ചെയ്യും? അകത്തോട്ട് കയറി വരും. പ്രിയമുള്ളവര്, ഭൗതികമായ കാര്യങ്ങളിൽ നമ്മൾ വളരെ ബുദ്ധിമാന്മാരാണ്, പക്ഷെ ആത്മീയമായ കാര്യത്തിൽ എന്തുകൊണ്ട് ആ ബുദ്ധി കാണിക്കുന്നില്ല? നമ്മുടെ ജീവിതത്തിൽ ആ നിലയിൽ ഒരു കോപം, നീരസം, തെറ്റിദ്ധാരണ, സംശയം, മത്സരം ഉണ്ടെങ്കിൽ അതൊരു പ്രശ്നമായി തീരാൻ കാത്തു നിൽക്കാതെ ഉടനെ തന്നെ വാതുക്കൽ കിടക്കുമ്പോൾ തന്നെ അതിനെ നീ കൈകാര്യം ചെയ്യണം, കൈകാര്യം ചെയ്യണം. നോക്കുക, ഇവിടെ ഈ പാപം വാതുക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നീയോ അതിനെ കീഴടക്കണം എന്ന് പറയുന്നിടത്ത് അതിന്റെ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുക എന്തോ ഒരു വേറൊരു വസ്തു പോലാണ് പാപത്തെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ ഒരു വേർഷൻ നാം കാണുന്നത് പാപത്തെ ഹിസ് അംബീഷൻ, ഹിസ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അതിനെ ഒരു വ്യക്തിയെ പോലെയാണ് പറഞ്ഞത്, ഒരു പേഴ്സണിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുക. പാപത്തെ എന്തല്ല, കേവലം അതെന്നല്ല പറയുന്നത്, അവൻ പാപം, അവൻ വാതുക്കം വന്ന് നിൽക്കുക കേട്ടോ. ആര്? പാപം. അവൻ വാതുക്കം നിൽക്കുന്നു, അവനെ നീ ഇപ്പോഴേ കീഴടക്കിക്കോണം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അവൻ വന്ന് നിന്റെ അകത്ത് കടന്ന് സംഗതി വഷളാക്കി തീർക്കും എന്നൊരു വലിയ മുന്നറിയിപ്പാണ്. ആരാണ് ഈ അവൻ? പാപം ആരാണ്? പിശാച് തന്നെയാണ്. നാം കഴിഞ്ഞൊരു ദിവസം വ്യാഴാഴ്ച നമ്മൾ ഇവിടെ പ്രാർത്ഥനയ്ക്കായി കൂടിയപ്പോൾ നമ്മൾ കേട്ട ഒരു സന്ദേശമുണ്ട്. പിശാച് എന്ത് ചെയ്യുന്നു? അനർന്ന സമൂഹം പോലെ നമുക്ക് ചുറ്റും ഇങ്ങനെ ഊടാടി സഞ്ചരിക്കുകയാണ്. എന്തിനാണ്? നമ്മളെ വിഴുങ്ങിക്കളയാൻ വേണ്ടി. ആ പിശാച് തന്നെയാണ് ഇവിടെ ആ പാപം ആ പേഴ്സണിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. അവൻ അവിടെ നിൽക്കുകയാണ്. അവന്റെ ആഗ്രഹം നിങ്ങളേക്കാകുന്നു. നിന്നെ എങ്ങനെയെങ്കിലും ഈ കാര്യത്തിന് വീഴിച്ച് നിന്നെ ഒരു തടവിലാക്കി നിന്നെ സംശയത്തിന്റെയും തെറ്റിദ്ധാരണയുടെയും ഓ നീരസത്തിന്റെയും കയ്പിന്റെയും ഓ മത്സരത്തിന്റെയും തടവറയിലാക്കാനായിട്ട് അവനിങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവന്റെ ആഗ്രഹം നിങ്ങളേക്കാകുന്നു. നീ എന്ത് ചെയ്യണം? അതിനു മുമ്പ് നീ അതിനെ കീഴടക്കണം. ഒരിക്കലും ഒരു സഹോദരൻ ഒരു റബ്ബർ സ്റ്റേറ്റ് ഉള്ള ഒരിടത്ത് താൻ ഒറ്റയ്ക്ക് താമസിച്ച ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. താന് പറഞ്ഞത് എന്റെ ഓർമ്മയിലുണ്ട്. ആ സഹോദരനെ ബാച്ചിലറായിരുന്നപ്പോ അദ്ദേഹം അവിടെ ഒരു എസ്റ്റേറ്റിലെ ഒരു സൂപ്രണ്ടായിട്ട് ജോലി നോക്കിയാണ്. ഒരു ദിവസം അദ്ദേഹം ജീവിക്കുന്ന ആ മുറിയിലേക്ക് പെട്ടെന്ന് പുറത്തെല്ലാം പോയിട്ട് വന്ന് നോക്കിയപ്പോ അദ്ദേഹം മുറിക്കകത്ത് കയറിയപ്പോ ഒരു വലിയ പാമ്പ് പത്തി ഉയർത്തി അവിടെ മുറിയുടെ നടുക്ക് നിൽക്കുക. പുറകോട്ട് പോകാൻ നോക്കുകയില്ല. അപ്പൊ ആ സഹോദരൻ പറഞ്ഞത് എന്റെ മനസ്സിലുണ്ട്, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവൻ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആദ്യം അവൻ ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുമ്പ് ആദ്യം അവനെ ഞാൻ കൈകാര്യം ചെയ്തു, അവനെ നശിപ്പിച്ചു. അങ്ങനെ എനിക്ക് ആ മുറിയിൽ കയറി കയറാനായിട്ട് പറ്റി എന്ന് പറഞ്ഞത് ഞാൻ ഈ സന്ദർഭത്തോടുള്ള ബന്ധത്തിൽ ഓർക്കാറുണ്ട്. പ്രിയമുള്ളവരെ, ഈ പാപം വാതുക്കെ നിൽക്കുമ്പോൾ നീ ഒന്നുകിൽ നേരത്തെ അവനെ കൈകാര്യം ചെയ്തോണം, ദൈവം അതാണ് പറഞ്ഞത്, നീ അതിനെ കീഴടക്കണം. നോക്ക, പാപത്തെ കീഴടക്കുക, ഒരു ജയാളിയായി തീരുക. ആ സന്ദേശം ദൈവവചനത്തിന്റെ ആദ്യത്തെ താളുകളിൽ തന്നെ ഉണ്ട്. നമ്മൾ പലപ്പോഴും ജയാളിയെ കുറിച്ചൊക്കെ പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ജയിക്കുന്നവന് ഞാൻ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ. നോക്ക, അവിടെയല്ല, ദൈവവചനത്തിന്റെ തുടക്കത്തിൽ തന്നെ ജയാളിയാകുക, പാപത്തെ ജയിക്കുക എന്നുള്ള സന്ദേശമുണ്ട്. കയ്യിനോട് ദൈവം പറയുന്നത് അതാണ്, നീ ആദ്യം അവനെ കൈകാര്യം ചെയ്തവൻ, അവന്റെ മേൽ ജയം നേടിക്കൊള്ളണം, ഇല്ലെങ്കിൽ അവൻ നിന്നെ ജയിച്ചു കളയും. എത്ര ശക്തമായ ഒരു മുന്നറിയിപ്പ്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ കാര്യങ്ങളെ ഗൗരവമായിട്ട് എടുക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഈ സംഭവിക്കുന്ന ആ കടന്നു വരുന്ന തെറ്റിദ്ധാരണകളും നീരസങ്ങളും എല്ലാം അത് പെട്ടെന്ന് നമുക്ക് മാത്രമുള്ള ഒരു കാര്യമല്ല. ഓ, ആദിമ മനുഷ്യർക്കും ഇതേ അനുഭവങ്ങൾ ഉണ്ടായി. ദൈവം അന്ന് അവനോട് ചോദിച്ചു, കയ്യനോട് ചോദിച്ചു, കയ്യനെ ഇത് പാപമാണ്, ഇവൻ വാതുക്കൽ നിൽക്കുകയാണ്, ഇപ്പൊ തന്നെ നീ അത് കൈകാര്യം ചെയ്ത് അവനെ ജയിക്കുക, ഇല്ലെങ്കിൽ പ്രശ്നമായി തീരും. പക്ഷേ ദൈവത്തിന്റെ ആ മുന്നറിയിപ്പിനെ കയ്യിൽ ഗൗരവമായിട്ട് എടുത്തില്ല. അതിനെ തുടർന്ന് എന്ത് സംഭവിച്ചു? അവൻ അവന്റെ അനുജനായ ഹാബേലിനോട് കയർത്ത് ഹാബേലിനെ കൊന്നുകളഞ്ഞു. ഓ, കുറ്റമില്ലാത്ത രക്തത്തെ അവന് ആദ്യമായിട്ട് ഈ ഭൂമിയിൽ ചൊരിഞ്ഞു. ആദ്യത്തെ ഈ ലോകത്തെ ആദ്യത്തെ കൊലപാതകയായി തീർന്നു. എത്ര ദുഃഖകരമായ അന്ത്യം! ദൈവസന്നിധിയിൽ നിന്ന് അവനെ ആട്ടിക്കളയുന്നു, എന്നെ ഇനി ആരെങ്കിലും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് അവന് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് വലിയ ദുഃഖത്തിലേക്കും വലിയ ആ നിലയിലുള്ള പാപത്തിന്റെ ആഴത്തിലേക്കും പതിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കയ്യിൽ ഇങ്ങനെ ഒരു അവസ്ഥ എന്തുകൊണ്ട് വന്നു? ദൈവത്തിന്റെ മുന്നറിയിപ്പിനെ അവൻ ഗൗരവമായിട്ട് എടുത്തില്ല. ദൈവം പറഞ്ഞ ഈ മുന്നറിയിപ്പ് എടുത്തുകൊണ്ട് ശരിയാണല്ലോ, ഞാൻ എന്തിനാ എന്റെ അനുജനോട് കോപിക്കുന്നത്? അവൻ എന്റെ അനുജനല്ലേ? ദൈവം ഇങ്ങനെ എന്റെ വഴിപാടിൽ പ്രസാദിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ എന്റെ തെറ്റായിരിക്കും എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ അവൻ ക്രമപ്പെട്ട് അവനെ വേറൊരു വഴിപാടുമായിട്ട് വന്ന് ആ വഴിപാട് ദൈവത്തിന് പ്രസാദകരമായിട്ട് അർപ്പിച്ച് ദൈവത്തിൽ നിന്ന് പ്രസാദം പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് മുന്നോട്ട് പോകാനുള്ള വലിയ സാധ്യതയാണ് കയ്യിൽ നഷ്ടപ്പെടുത്തിയത്. ആ മുന്നറിയിപ്പിനെ അവൻ അവഗണിച്ചതാണ്. സഹോദര സഹോദരി, ഇന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുമ്പോൾ നീയും ഈ മുന്നറിയിപ്പിനെ അവഗണിച്ചാൽ എന്തുപറ്റും? ഓ, അണമുറിഞ്ഞാൽ നദിയിലെ വെള്ളം പിന്നെ കടലിലേ ചെന്ന് നിൽക്കുകയുള്ളൂ എന്നൊരു ചൊല്ലുണ്ട്. അതായത് അണമുറിഞ്ഞാൽ പിന്നെ എന്താ, വെള്ളം പിന്നെ ശക്തമായ ഒഴുക്ക് അതിൽ നിന്ന് അവസാനം കടലിൽ ചെന്നേ പതിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നീ ഈ കാര്യത്തെ ഇപ്പോഴേ കൈകാര്യം ചെയ്ത് അതിനെ തടുത്തു നിർത്തിയില്ലെന്നുണ്ടെങ്കിൽ, ഓ, കൈവിട്ട് കളഞ്ഞാൽ പിന്നെ പാപത്തിന്മേൽ പാപമായിട്ട് കയ്യിലെ പോലെ വലിയ കുഴപ്പത്തിലേക്ക് ചെന്ന് ചാടും. അതുകൊണ്ട് ഇപ്പോൾ വേഗത്തിൽ പ്രതിയോഗിയോട് വഴിയിൽ വെച്ച് തന്നെ നിരന്നു കൊടുക്കുക. കർത്താവ് പറഞ്ഞത് എത്ര വാസ്തവമായ കാര്യം. നമുക്ക് ദൈവസന്നിധിയിൽ ചെല്ലാം. കർത്താവിനോട് പറയാം, കർത്താവേ, എന്റെ ജീവിതത്തിലെ പല കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ഇന്നിന്ന കാര്യങ്ങളിൽ എനിക്ക് നീരസമുണ്ട്, ഇന്നിന്ന കാര്യത്തിൽ കോപമുണ്ട്, ആ കോപം മൂലം എന്റെ മുഖവും വാടുന്നുണ്ട്. സഹോദരൻ, നിന്റെ വിചാരം നിന്റെ മുഖം വാടുന്നത് ആർക്കും അറിഞ്ഞുകൂടാ, അതെല്ലാം നീ ഹൃദയത്തിൽ വളരെ ഗോപ്യമായിട്ട് വെച്ചിരിക്കുന്നതാണ്. പക്ഷേ എല്ലാവർക്കും അറിയാം എന്താ, മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്നുള്ളത് കൊണ്ട് നിന്റെ കോപവും നിന്റെ നീരസവും നിന്റെ മത്സരവും എല്ലാം നിന്റെ മുഖത്ത് പ്രകടമാണ്. എന്താ ചെയ്യേണ്ടത്? ഇതൊരു വലിയ പ്രശ്നമായി പോകുന്നതിന് മുമ്പ് തന്നെ വേഗത്തിൽ വഴിയിൽ വെച്ച് തന്നെ പ്രതിയോഗിയോട് നിരന്നുകൊള്ളുക, അല്ലെങ്കിൽ നീ തടവിലായി പോകും. നമുക്കിതിനെ നമ്മുടേതായ തലത്തിൽ ഏതെല്ലാം തലത്തിൽ നമുക്ക് അതിന് ആപ്ലിക്കേഷൻ ഉണ്ട്. ഓ, കുടുംബജീവിതത്തിൽ ഇതിനൊരു ആപ്ലിക്കേഷൻ ഇല്ലേ? നമ്മളും നമ്മുടെ ജീവിത പങ്കാളിയും തമ്മിലുള്ള ബന്ധം ഒരു ചെറിയ വാക്കിലായിരിക്കും തുടങ്ങുന്നത്, ഒരു തെറ്റിദ്ധാരണ. അത് എത്രയും വേഗം കാര്യങ്ങൾ സെറ്റിൽ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? ആ, നീണ്ടു നീണ്ടു പോകും. യെശയ്യാവിന്റെ എഴുതിയ ലേഖനത്തിൽ വളരെ മനോഹരമായ ഒരു പദം, ഒരു വാക്യമുണ്ടല്ലോ. യെശയ്യാവിന്റെ എഴുതിയ ലേഖനം കോപത്തെ കുറിച്ച് തന്നെ ഉള്ള ഒരു വചനമാണ്. യെശയ്യാവിന്റെ എഴുതിയ ലേഖനം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 26-ാം വചനം, കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കുകയും സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. ആ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പൊ ചിലര് പറയുന്നത് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞ് കോപിച്ചേച്ച് കുഴപ്പമില്ലല്ലോ. ഇതിൽ നിന്ന് ഈ ഒരു വചനം കാണുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ടെന്നാണ് നമ്മൾ മനസ്സ് വളരെ വേഗത്തിൽ ക്രിയ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെയല്ല, കാര്യങ്ങൾ വളരെ വേഗം സെറ്റിൽ ചെയ്തോണം എന്നാണ് ഈ വചനവും നമുക്ക് തരുന്ന മുന്നറിയിപ്പ്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ഭൗതികമായ ദൈനംദിന ജീവിതത്തോട് വളരെ ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ചിലർ ചോദിക്കും, സഹോദര കർത്താവ് വേഗം വരുന്നു എന്നൊക്കെ പ്രസംഗിച്ചിരുന്നാ പോരെ, എന്തിനാ ഭാര്യ ഭർത്താവും തമ്മിലുള്ള ബന്ധവും വീട്ടിലെ കാര്യമൊക്കെ എന്തിനാ ഈ പറയുന്നത്? ആ സഹോദര, ഈ വീട്ടിലെ കാര്യത്തിലാ ഇതിന്റെ തുടക്കം. ഈ ആത്മീയതയും ഭൗതികതയും തമ്മിൽ വേർതിരിച്ചൊരു കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. ബൈബിളിൽ അങ്ങനെയാ പറയുന്നത്. നിങ്ങൾ നോക്കുക, എഫേസ്യർക്കെഴുതിയ ലേഖനമൊക്കെ വായിച്ചു നോക്കുക. നമ്മളെ സ്വർഗോന്നതങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ എഫേസ്യ ലേഖനം തുടങ്ങുന്നത് ആദ്യത്തെ 3 അധ്യായം കഴിഞ്ഞ് 4-ാം അധ്യായം 5-6 കടക്കുമ്പോ, ഓ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധവും മക്കളും അപ്പനും തമ്മിലുള്ള ബന്ധവും യജമാനും ദാസനും തമ്മിലുള്ള ബന്ധവും ഇങ്ങനെ ഡൗൺ ടു എർത്തായ കാര്യങ്ങളിലേക്ക് ആ കാര്യങ്ങൾ വരുന്നത്. ആത്മീയത എന്ന് പറയുന്നത് നമ്മൾ അതിനെ മാറ്റി വേറൊരു തലത്തിൽ കൊണ്ടുവന്ന് ഞായറാഴ്ച 2 മണിക്കൂർ നേരത്തെ പരിപാടിയിൽ കൊണ്ടുവന്ന് ഒതുക്കരുതേ. അതല്ല ബൈബിൾ ഉദ്ദേശിക്കുന്ന ആത്മീയത. നമ്മുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ നോക്കുക, കോപം അത് വെച്ചുകൊണ്ടിരിക്കരുത്. ഞാൻ ഈയിടെ ഒരു അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരു ദൈവഭക്തൻ തന്റെ ഒരു അനുഭവം പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭാര്യയും വിവാഹം കഴിച്ച ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾ തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെട്ടു. നമുക്കറിയാം, കരാറിൽ ഉടമ്പടിയൊക്കെ പറഞ്ഞ ഉടമ്പടിയുടെ ഭാര്യ എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ കരാറിൽ ഏർപ്പെടുക. അത് പക്ഷേ എല്ലാവരും കേൾക്കുന്ന തരത്തിലാണ് നമ്മൾ കരാർ പറയുന്നത്. ഈ സഹോദരനും അദ്ദേഹത്തിന്റെ ഭാര്യയും ആരും കേൾക്കാതെ അവർ തമ്മിൽ രാത്രിയിൽ ഒരു കരാറിൽ ഒപ്പുവെച്ചു. ഒപ്പൊന്നും വെച്ചില്ല, നമുക്കറിയാം, ഹൃദയം കൊണ്ട് അവർ ഒപ്പുവെച്ചു. അവർ പറഞ്ഞു, അവർ തീരുമാനിച്ചു, നമ്മൾ നമ്മുടെ ജീവിതം എത്ര നാളും മുന്നോട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ, ഒരൊറ്റ രാത്രി പോലും നമ്മൾ രണ്ടുപേരും പിണങ്ങി ഉറങ്ങുകയില്ല. അതായത് നമുക്കിടയിൽ പിണക്കം വരികയില്ലെന്നോ തെറ്റിദ്ധാരണ വരികയില്ലെന്നോ അല്ല പറഞ്ഞത്, മറിച്ച് പിണക്കം വരാം, തെറ്റിദ്ധാരണ വരാം, പക്ഷെ ഒരു രാത്രി പോലും നമ്മളത് പറഞ്ഞു തീർത്ത് ഒന്നിച്ചു പ്രാർത്ഥിക്കാതെ നമ്മൾ പിണങ്ങി രണ്ടിടത്ത് ഉറങ്ങുകയില്ല. ആ തീരുമാനം ഇത്ര വർഷങ്ങൾക്ക് ശേഷവും ഞങ്ങൾക്ക് പാലിക്കാനായിട്ട് പറ്റി. അതുകൊണ്ട് അനുഗ്രഹീതമായൊരു കുടുംബജീവിതം ഞങ്ങൾക്കുണ്ട് എന്ന് ആ സഹോദരന് തന്റെ സാക്ഷ്യം പ്രസ്താവിക്കുന്നത് കേൾപ്പാനായിട്ടിടയായി. പ്രിയമുള്ളവരെ, ഇവിടെ ക്രിസ്ത്യൻ അസംബ്ലിയിലുള്ള നമ്മൾ ഒരു കാര്യമുണ്ടെങ്കിൽ അന്ന് രാത്രിയിൽ അത് പറഞ്ഞു തീർക്കാതെ അത് പിറ്റേന്നത്തേക്ക് വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നുണ്ടോ? നോക്കട്ടെ, ഇവിടെ ഇന്ന് ഈ വലിയ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയാലും നിങ്ങൾ ഇന്ന് ഈ ഒരു കൊച്ചു കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പ്രായോഗികമായ തലത്തിൽ വരുമെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ വളരെ വ്യത്യാസപ്പെടുത്തും. ഞാൻ മേലാൽ സംഭവിച്ചത് സംഭവിച്ചു. നമ്മൾ കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് നോക്കി നിരാശപ്പെടേണ്ടതായിട്ടുള്ള കാര്യമില്ല. മേലാൽ ഞാനും ദൈവം എനിക്ക് തന്ന എന്റെ ജീവിത പങ്കാളിയും ഞങ്ങൾ പിണങ്ങി ഉറങ്ങുകയില്ല. കാര്യങ്ങൾ ഉണ്ടാകാം, തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം, സംശയങ്ങൾ വരാം, പിണക്കങ്ങൾ വന്നെന്ന് വരാം. പറയുന്നതെല്ലാം രണ്ടുപേരും ഒരേ മട്ടിലായിരിക്കില്ല എപ്പോഴും. പക്ഷേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ പറഞ്ഞു തീർത്തതിന് ശേഷമേ ഞങ്ങൾ ഉറങ്ങിയുള്ളൂ. എന്തുകൊണ്ട്? സൂര്യൻ അതിന്റെ മേൽ അസ്തമിക്കരുത് എന്ന ഈ വചനം ഗൗരവമായിട്ട് എടുത്തതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കൊച്ചു കാര്യങ്ങളെ വേഗത്തിൽ പ്രതിയോഗിയോട് നിരക്കാനായിട്ട് നമുക്കൊരു നിർബന്ധമുണ്ടോ? നിർബന്ധം ഉണ്ടായില്ലെങ്കിൽ എന്ത് പറ്റും? അതിന്റെ മേലെ വേറെ കാര്യങ്ങൾ വന്ന് വീഴും. ഞാൻ ഈ വിദേശത്തു നിന്നുള്ള ഒരു സഹോദരൻ ഇവിടെ കുടുംബമായിട്ട് നമ്മുടെ മധ്യത്തിലുണ്ട്. അവിടെയൊക്കെ ഈ മഞ്ഞ് വീഴ്ചയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ സ്നോ വന്ന് വീണാൽ എല്ലാവരും എന്ത് ചെയ്യും? രാവിലെ തന്നെ എണീറ്റ് ആ അവരുടെ ഡ്രൈവേയിലൊക്കെ കിടക്കുന്ന മഞ്ഞ് നീക്കം ചെയ്യും. നീക്കം ചെയ്യാതെ ഒരാൾ വിചാരിക്കുക ഇന്ന് വേണ്ട, നാളെ ആട്ടെ, അല്ലെങ്കിൽ 2 ദിവസം കഴിയട്ടെ എന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യും? പിന്നെയും പിന്നെയും അതിന്റെ മേലെ മഞ്ഞ് വീണ് അടിഞ്ഞ് വലിയ വലിയ സൂര്യ കൊണ്ടെടുക്കേണ്ട തൂമ്പ കൊണ്ടെടുക്കുന്നു എന്ന് പറഞ്ഞതുപോലെ വലിയ പ്രയാസമായി തീരും. ഒരിക്കൽ നമ്മുടെ ഒരു മുഖ്യമന്ത്രി വിദേശത്ത് എവിടെ വെച്ചെന്ന് മഞ്ഞിന് തെന്നി വീണു. എന്താ മഞ്ഞിന് തെന്നി വീണ്? അദ്ദേഹത്തിന്റെ ഇടുപ്പെല്ലാം ഒടിഞ്ഞ് ഇവിടെ കേരളത്തിൽ വന്ന കാര്യം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. എന്താ സംഭവിച്ചത്? വിദേശത്ത് ചെന്നപ്പോൾ മഞ്ഞ് കിടക്കുന്നത് ആ മഞ്ഞ് എന്ത് ചെയ്തില്ല, ആ മഞ്ഞുകട്ട അവിടുന്ന് മാറ്റിയില്ല, അതവിടെ ഉറങ്ങിക്കിടന്നു. അത് കറുത്ത മഞ്ഞുമായിരുന്നു. രാത്രിയിൽ നമ്മുടെ മുഖ്യമന്ത്രി അത് കണ്ടില്ല. അദ്ദേഹം അതിന്റെ മുകളിൽ കയറി പാവം താഴെ വീണ് അദ്ദേഹത്തിന്റെ ഇടുപ്പൽ ഒടിഞ്ഞു. സഹോദര സഹോദരി, നീയും ഞാനും ഈ തെറ്റിദ്ധാരണയുടെ മഞ്ഞ് അന്നേരം അന്നേരം തന്നെ മാറ്റിയില്ലെങ്കിലുണ്ടല്ലോ, നമ്മൾ തന്നെ ചിലപ്പോൾ അവിടെ വീണെന്നിരിക്കും. പാവപ്പെട്ട വല്ല മനുഷ്യരും നമ്മളെ കാണാൻ വരുന്ന ഒരു വീണ് അവരുടെ ഇടുപ്പൽ തകരാറാകാൻ ഇടയാകില്ലേ? അതുകൊണ്ട് കയ്യോടെ അന്ന് ചെയ്യേണ്ടത്. അപ്പോ വേഗത്തിൽ വഴിയിൽ വെച്ച് തന്നെ നിരന്നു കൊള്ളുക. നമ്മൾ ഇവിടെ ചിലപ്പോൾ ചായ കുടിക്കാനായിട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ചായ തെറിച്ച് രണ്ട് തുള്ളി സ്പിൻ ചെയ്ത് നമ്മുടെ ആരുടെയും ഷത്ത വീണ ഉടനെ സഹോദരന്മാർ പറയും, വേഗം കൊണ്ടുപോയി അതൊന്ന് കഴിക്കൂ, ഇപ്പൊ തന്നെ ഒന്ന് കഴിക്കൂ, ഇല്ലെങ്കിൽ എന്താ പറ്റും? ഇല്ലെങ്കിൽ അത് പതുക്കെ പതുക്കെ അങ്ങോട്ട് ഇറങ്ങി അതിന്റെ ആ ഫൈബറിലേക്കും അതിന്റെ ആ നാരിലേക്കും ഒക്കെ മാറിക്കഴിഞ്ഞാൽ അത് പിന്നെ ഒരു വലിയ കറയായിത്തീരും. അതുകൊണ്ട് കയ്യോടെ അത് കഴിയും. നമുക്ക് ആ ഭൗതികമായ കാര്യങ്ങളിൽ നമ്മളൊക്കെ വളരെ മിടുക്കരാണ്. പക്ഷെ ആത്മീയമായ ഒരു കാര്യത്തിലോ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായാൽ, സംശയമുണ്ടെങ്കിൽ കയ്യോടെ ചായ കൊണ്ടുപോയി ചായ വീണ ഉടുപ്പ് കഴുകുന്ന ആ തിടുക്കമെങ്കിലും നമുക്ക് ഈ കാര്യത്തിലുണ്ടോ? അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, രണ്ടു കൊരിന്ത്യരില് നമുക്ക് വളരെ പരിചിതമായ ചിലപ്പോഴൊക്കെ നാം പറയാറുള്ള ഒരു വചനമുണ്ടല്ലോ, ഏഴാം അധ്യായം, രണ്ടു കൊരിന്ത്യർ ഏഴാം അധ്യായം, അതിന്റെ ആദ്യത്തെ വചനങ്ങൾ നോക്കുക. നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുക. നോക്കുക, നമ്മുടെ ജഡത്തിലായിരിക്കാം ആദ്യം ഒരു കാര്യം സംഭവിക്കുന്നത്, പക്ഷെ ജഡത്തിനുള്ളിൽ, ദേഹിക്കുള്ളിൽ ആത്മാവുണ്ട്. അത് നമ്മൾ ഉടനെ തന്നെ കഴുകി കളഞ്ഞില്ലെങ്കിൽ, കാര്യങ്ങൾ സെറ്റിൽ ചെയ്തില്ലെങ്കിൽ, അത് താഴേക്ക് സിങ്ക് ചെയ്ത് താഴെ വന്ന് ആ ഷർട്ടിന്റെ ആ ഫൈബറിൽ അത് പിടിക്കും. ആ എന്ന് നമ്മൾ പറഞ്ഞതുപോലെ ആത്മാവിലെ ഒരു കളങ്കമായി അത് മാറിപ്പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. നാം എത്ര ഗൗരവത്തോടെ ഈ കാര്യങ്ങളെ എടുക്കണം. നമുക്ക് വളരെ വളരെ ജാഗ്രതയോടെ ഈ കാര്യങ്ങളെ എടുക്കേണ്ടതായിട്ടുണ്ട്. കാര്യം കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് തന്നെ തിരുവായ് മൊഴിഞ്ഞ പറഞ്ഞ കാര്യമാണ്. സദൃശ്യവാക്യങ്ങളിൽ നിന്ന് ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. സദൃശ്യവാക്യങ്ങൾ 22-ാം അധ്യായം, അതിന്റെ 24-ാമത്തെ വാക്യം, കോപശീലനോട് സഖിത്വമരുത്, ക്രോധമുള്ള മനുഷ്യനോടെ നടക്കുകയും അരുത്. നീ അവന്റെ വഴികളെ പഠിപ്പാനും നിന്റെ പ്രാണൻ കണിയിലകപ്പെടുവാനും സംഗതി വരരുത്. നോക്കുക, കോപശീലൻ, കോപമുള്ള മനുഷ്യൻ, ആ മനുഷ്യൻ വേറാരാ, മറ്റൊരാളല്ല, നമ്മൾ തന്നെയാണ്. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കോപിക്കുന്ന ആ കോപശീലനും ക്രോധമുള്ള മനുഷ്യനുമായ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ക്രോധം ഉള്ള മനുഷ്യനായിട്ട് നമ്മൾ അതിനെയും കൊണ്ട് കൂടുതൽ ദൂരം നടക്കരുതെന്നാണ് ഇവിടെ പറയുന്നത്. ആ കോപശീലനോട് നമുക്കൊരു സഖ്യതയരുത്. മറ്റൊരാളല്ല ആ കോപശീലൻ, നാം തന്നെയാണ്. അതിനോടൊരു സഖ്യതയരുത്. ക്രോധമുള്ള മനുഷ്യനോടുകൂടെ നടന്ന് അങ്ങ് മുന്നോട്ട് പോകുമ്പോ എന്താ, സമയം അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പോകരുത്, നടക്കരുത്. നീ ആ കാര്യങ്ങൾ കൂടുതൽ വഷളായി പോകും, നിന്റെ പ്രാണനൊരു കണിയിലകപ്പെട്ടു പോകും. പ്രിയമുള്ളവര്, നമ്മുടെ ജീവിതത്തിലെ കോപത്തോടും നീരസത്തോടും ഒക്കെ സഖ്യത ചെയ്തും മുന്നോട്ട് സമയങ്ങൾ കൊണ്ടുപോയാൽ അത് നമ്മളൊരു കണിയിലകപ്പെട്ടു പോകും. മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ ഒരു തടവറയിൽ അകപ്പെട്ടു പോകുന്നതിന് തുല്യമായ കാര്യമാണ്. നമുക്ക് ദൈവസന്നിധിയിലെ ഈ കാര്യങ്ങളിൽ നമുക്ക് ഒരു ശുദ്ധീകരണം പ്രാപിക്കാം. അതിന്റെ തൊട്ട് അടുത്ത അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ അവിടെയും വളരെ മനോഹരമായ ചില വചനങ്ങൾ നമ്മൾ കാണുന്നു. 24-ാമത്തെ അധ്യായം, സദൃശ്യവാക്യം 24-ാമത്തെ അധ്യായം, അതിന്റെ 30 മുതലുള്ള വാക്യങ്ങൾ നോക്കുക. ഞാൻ മടിയന്റെ കണ്ടത്തിനരികെയും ബുദ്ധിഹീനന്റെ മുന്തിരിത്തോട്ടത്തിന് സമീപേയും കൂടെ പോയി. അവിടെ മുള്ളു പടർന്നു പിടിച്ചിരിക്കുന്നതും തൂവ നിറഞ്ഞ് നിലം മൂടിയിരിക്കുന്നതും അതിന്റെ കൺമതിൽ ഇടിഞ്ഞു കിടക്കുന്നതും കണ്ടു. ഞാൻ അത് നോക്കി വിചാരിക്കുകയും അത് കണ്ട് ഉപദേശം പ്രാപിക്കുകയും ചെയ്തു. നോക്കുക, ഒരു മടിയൻ, അവൻ മടിയനാണെന്ന് ആർക്കും അറിയാം, വഴിയെ പോകുന്നവർക്ക് എല്ലാം അറിയാം. കാര്യം എന്താ, അവന്റെ നിലം തൂവ മൂടിക്കിടക്കുക ചെയ്യുന്നത്, കളം മൂടിക്കിടക്കുക ചെയ്യുന്നത്, മുള്ളു പടർന്നു പിടിച്ചിരിക്കുന്നു. സഹോദര സഹോദരി, നമ്മുടെ കുടുംബജീവിതത്തില് അതിനെ വഷളാക്കുന്ന കളകൾ കടന്നു വരുന്നുണ്ടെങ്കിൽ നമ്മൾ മടി വിചാരിച്ചില്ലേ, കയ്യോടെ തന്നെ അതിനെ പിഴുതു മാറ്റി, മുള്ളുകളെ പൊറുകി മാറ്റി, ഓ തൂവെ കിളച്ചു മാറ്റി അത് ഭംഗിയാക്കിയില്ലെങ്കിൽ നമുക്കും അത് ദോഷമാണ്. ചുറ്റുപാടുമുള്ളവരും കുറച്ചു കഴിയുമ്പോൾ പറയും, കണ്ടോ മടിയൻ, അവൻ അവന്റെ കണ്ടം എത്തിയില്ല, കള മാറ്റാനായിട്ട് അവൻ തയ്യാറായില്ല, അവന് എന്തായിരുന്നു, കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ കൈകെട്ടിക്കിടക്ക. അവനങ്ങനെ ഈ കാര്യത്തിന് ഗൗരവം കൊടുക്കാത്തവനായിരുന്നു. നമ്മളെ കുറിച്ച് ഈ നിലയിൽ പറയാനായിട്ട് ഇടയാകുമോ? നമ്മള് ഈ നമ്മുടെ ജീവിതത്തില് അന്യോന്യമുള്ള ബന്ധങ്ങളില്, കുടുംബജീവിതത്തില്, സഹജീവിതത്തില് എവിടെയെങ്കിലും തെറ്റിദ്ധാരണയുടെ കളകൾ വന്നാൽ, സംശയത്തിന്റെ കളകൾ വന്നാൽ, നമ്മൾ ഉടനെ തന്നെ അത് പറിച്ചു മാറ്റി അത് വൃത്തിയാക്കാനായിട്ട് തയ്യാറാകുമോ? ആ നിലയില് ആത്മീയമായ തിടുക്കമുള്ളവരാകുമോ? അതോ കുറെ കൂടെ നിദ്ര, കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ കൈകെട്ടിക്കിടക്ക. സദൃശവാക്യകാരൻ വേറൊരിടത്ത് പറയുന്നുണ്ട്, ഈ ഉറങ്ങുന്നവൻ എന്താ, ഈ ചുഴിക്കുറ്റിയിലെ ഇതിന്റെ ആ വിജാഗിരി, അതിന്റെ ആ കൊളുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത് പോലെ ഇവൻ കിടക്കയിൽ അങ്ങോട്ട് കുറച്ചു നേരം തിരിയും, പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞ് കിടക്കും, പിന്നെ അങ്ങോട്ട് തിരിയും, ഇങ്ങോട്ട് തിരിയും. ഇവനെന്തില്ല, ഇവന് ഗൗരവമില്ല, ഗൗരവമില്ല. ഓ, തന്റെ പാടം, തന്റെ കണ്ടം തൂവ മൂടി കിടക്കുമ്പം അതിനെക്കുറിച്ച് വിചാരമില്ലാതെ വേറെ ഓരോ കാര്യത്തിന് പോവുക. സഹോദര എങ്ങോട്ടാ? അതെ, ഒരു സഹോദരൻ ആലപ്പുഴ സുഖമില്ലാതെ കിടക്കുന്നു, അദ്ദേഹത്തെ ഒന്ന് കണ്ടേച്ച് വരട്ടെ. നീ ആദ്യം നിന്റെ വീട്ടിലോട്ട് പോ, നിന്റെ വീട്ടിൽ പോയി സഹോദരിയോട് നിരപ്പാ, എന്നിട്ട് മതി ആലപ്പുഴ സഹോദരനെ സന്ദർശിക്കാൻ നോക്കെ. മടിയൻ മടിയൻ മടിയൻ, ആത്മീയ കാര്യങ്ങളെ ഗൗരവമായി എടുക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഇന്ന് ഈ നിലയിൽ നമ്മളാരും കട്ടിലേൽ കിടന്ന് ഉറങ്ങുന്നില്ലായിരിക്കും. നമ്മൾ ആത്മീയമെന്ന് കരുതുന്ന വേറെ ഒത്തിരി കാര്യത്തിന്റെ പുറകെ ഓടിപ്പാഞ്ഞ് നടക്കുകയായിരിക്കും. പക്ഷേ അന്നേര കൈകാര്യം ചെയ്യേണ്ട വളരെ അടിസ്ഥാനപരമായ കാര്യത്തെ കൈകാര്യം ചെയ്യാതെ, ഓ നീ കോൺഫറൻസ് നടത്താനും, ആ യൂത്ത് മീറ്റിംഗ് നടത്താനും, ആ യൂത്ത് മീറ്റിംഗിൽ ഇവൻ പ്രസംഗിക്കാൻ പോകാനും, അതിന് ഒത്തുവാക്യങ്ങൾ തയ്യാറാക്കാനുമാണ് നീ നിൽക്കുന്നതെങ്കിൽ നീ എന്തല്ല, നീന്റെ പേര് മടിയെന്ന് തന്നെയാണ്. നിനക്കത് കൈകാര്യം ചെയ്യാൻ മടിയാണ്. എവിടെയാണ് നമുക്ക് ആ മടി വരുന്നത്? മടി വരുന്നത്, മടി വരുന്നത് സത്യത്തില് നമ്മുടെ തന്നെ നമ്മളെ കുറിച്ചുള്ള ഭാവമാണ്. കാര്യം വളരെ എളുപ്പമാണ്, സഹോദരിയോട് ചെന്ന് ക്ഷമ ചോദിച്ചാൽ തീരുന്നതേ ഉള്ളൂ. പക്ഷെ ആ ക്ഷമ ചോദിക്കുക എന്ന് പറയുമ്പോൾ എളുപ്പമാണ്, പക്ഷെ അതിനായിട്ടൊന്ന് ഒന്ന് ചിന്തിച്ചു നോക്കണം, എന്തോ ഒരു പ്രയാസമാണ്. ഈ ആടിനെയൊക്കെ കശാപ്പുശാലയിലോട്ട് നയിക്കുന്ന പോലെ ചിലരെ സഹോദരിയോട് ക്ഷമ ചോദിക്കുന്നു പറഞ്ഞ് സഹോദരന്മാരെല്ലാം കൂടെ ഉത്സാഹിപ്പിച്ചു കൊണ്ടുപോകുന്നു. മൂപ്പന്മാരും എല്ലാം കൂടെ എങ്ങനെയും ഒന്ന് ചോദിക്കും, അപ്പോഴും ചോദിക്കാവുന്ന പറഞ്ഞ് വരിക, അതിന്റെ ഇടയിൽ പിന്നെയും പറയുക, അല്ലെ ഞാൻ തന്നെയാണോ അത് ചോദിക്കേണ്ടത്, അവളല്ലേ, നമ്മളെല്ലാരും കൂടെ പിന്നെയും നിന്ന് പുറകിൽ നിന്ന് തള്ളിക്കൊണ്ട് പോവുക. ആടിനെ കശാപ്പുശാലയിലോട്ട് സഹോദര, ഈ നിലയിൽ വേണോ, വേണോ വേഗത്തിൽ വേഗത്തിൽ വഴിയിൽ വെച്ച് തന്നെ നിരന്നു കൊടുക്കുക. എത്ര മനോഹരമായ ഒരു മാർഗം നമ്മുടെ മുമ്പിൽ കിടക്കുമ്പോ നമ്മള് മടിയനായി പോകല്ലേ, മടിയനായി പോകല്ലേ. കർത്താവ് തന്നെ നമ്മളോട് പറയുന്നു, പാപം വാതുക്കൾ നിൽക്കുന്നു, വാതുക്കൾ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്ങളേക്കാകുന്നു. നീ അവനെ എന്ത് ചെയ്യണം, അവനെ ജയിക്കണം. ഒരു ജയാളിയാകാനുള്ള ഒരു ആഹ്വാനം അവിടെ തന്നെ നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ നമ്മൾ ഈ വായിച്ച വാക്യത്തിന് തൊട്ട് പുറകില് പറയുന്നത് ഒരു വഴിപാടിനെ കുറിച്ചാണ്, വഴിപാടിനെ കുറിച്ചാണ്. നാം ഇന്ന് ദൈവസന്നിധിയില് കർത്താവിന്റെ ക്രൂശുമരണത്തെയും നമ്മെ വീണ്ടെടുക്കാനായിട്ട് അവിടുന്ന് സഹിച്ച പങ്കപ്പാടുകളെയും ഓർക്കുകയും അവിടുത്തെ പുതിയ നിയമത്തോടുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റിനെ ഒന്നുകൂടെ പുതുക്കുകയും ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ നമുക്ക് ഈ കാര്യത്തെ ഇത്രയും ഗൗരവമായിട്ടെടുക്കാം. കർത്താവ് കാര്യങ്ങളുടെ ഓ ആഴത്തിലേക്ക് പോകുന്നവനാണ്, അതിന്റെ വേരിനെ കൈകാര്യം ചെയ്യുന്നവരാണ്. നമുക്കും ആ നിലയിലുള്ള ഗൗരവമായിട്ടെടുക്കാം. ദൈവം നമ്മളെ സഹായിക്കും. നമുക്ക് ഏത് കാര്യമാണ്, ഒരു പണസ്നേഹമാണോ നിന്റെ മനസ്സിലുള്ളത്, അതിനെ ഇപ്പോൾ തന്നെ കൈകാര്യം ചെയ്യുക. ഇന്ന് ക്രിസ്തീയ ലോകത്തിന് അതിനെ കൈകാര്യം തുടക്കത്തിന് കൈകാര്യം ചെയ്യാഞ്ഞതുകൊണ്ട് കാര്യങ്ങൾ എത്രയോ വഷളായി തീർന്നിരിക്കുന്നു. ഒരു സംശയമാണോ, ഒരു തെറ്റിദ്ധാരണയാണോ, ഏതാണ് ഏതാണ്? എത്രയും വേഗം, എത്രയും വേഗം പാപം ബാധകൾ നിൽക്കുന്നു. ഇതേവരെ അത് നിന്നെ കീഴടക്കിയിട്ടില്ല. പക്ഷേ അതിന്റെ ആഗ്രഹം, അല്ലെങ്കിൽ ഇങ്ങനെ പറയട്ടെ, അവന്റെ ആഗ്രഹം നിങ്ങളേക്കാകുന്നു. എന്താണ് അവന്റെ ആഗ്രഹം? നിന്നെ വിഴുങ്ങുക, വിഴുങ്ങുക, അതാണ് അവന്റെ ആഗ്രഹം. അവന്റെ ആഗ്രഹം നിങ്ങളേക്കാകുന്നു. നീ അവൻ ഇരയായിത്തീരല്ലേ, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വാക്കുകൾ ഓർക്കുക, നീ അവൻ ഇരയായിത്തീരരുതേ, മറിച്ച് നീ അവനെ ജയിക്കണം. നമുക്ക് ഈ കാര്യങ്ങളെ ഗൗരവമായിട്ടെടുക്കാം. ദൈവസന്നിധിയിൽ ചെന്നിട്ട് പറയാം, കർത്താവെ എനിക്ക് കൃപ തരണം, എന്നെ കൊണ്ട് പറ്റുകയില്ല, നീ എന്നെ സഹായിക്കണം. ഞാൻ ഇപ്പോൾ തന്നെ പലതിന്റെയും തടവിലാണ്. കർത്താവെ ഇങ്ങനെ തടവില് കഴിയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീരസങ്ങളുടെ തെറ്റിദ്ധാരണയുടെ മത്സരത്തിന്റെ, കർത്താവെ ഓ പണസ്നേഹത്തിന്റെ ഒക്കെ തടവറയിൽ ഇങ്ങനെ കഴിയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിൽ നിന്നെ വിടുവിക്കണം. എന്നെ കൊണ്ട് കഴിയില്ല, തടവിലുള്ള ഒരാൾക്ക് സ്വയം മോചിപ്പിക്കാനായിട്ട് കഴിയുകയില്ല. ആ നമുക്ക് കർത്താവിന്റെ കരുണയ്ക്കായിട്ട് അപേക്ഷിക്കാം. പരദേശി മോക്ഷയാത്രയില് ഈ നിലയിൽ ഒരു രംഗമുണ്ട്. ക്രിസ്ത്യാനിയും തന്റെ സഹയാത്രികനും കൂടെ പോയപ്പോ അവരെ സംശയം എന്നൊരു മല്ലൻ കൊണ്ടുവന്ന് ആ ഒരു കോട്ടയ്ക്കകത്താക്കിയപ്പോ അവര് പല ദിവസവും അവിടെ കിടന്നു. ഈ മല്ലൻ എന്ത് ചെയ്യും? ഓ, ഇന്നത്തെ പോലീസുകാരെ പോലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ മല്ലൻ ഈ കോട്ട തുറന്ന് ഇവരെ രണ്ടുപേരെയും ഊടുപാട് കൈകാര്യം ചെയ്യും, പിന്നെയും വാതിൽ പൂട്ടിക്കൊണ്ട് തിരിച്ചുപോകും. പിറ്റേന്നും വരും, ഭക്ഷണവും കൊടുക്കുകയില്ല. ഈ ക്രിസ്ത്യാനിയും വിശ്വാസിയും ആകെ തകർന്നു. ഇവിടെ കിടന്ന് ഈ തലമുറയെ കിടന്ന് നമ്മുടെ ജീവിതം അവസാനിക്കുമെന്ന് അവർ വിചാരിച്ചു. ഈ സംശയമാകുന്ന ഈ കോട്ടയിൽ കിടന്ന് ഈ മല്ലന്റെ അടിയേറ്റ് മർദ്ദനമേറ്റ് ജീവിതം അവസാനിക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ലാതെ ഇരുന്നപ്പോ ഒരു രാത്രി ക്രിസ്ത്യാനി അവിചാരിതമായിട്ട് തന്റെ കോട്ടിന്റെ പോക്കറ്റിൽ കൈയിട്ടപ്പോ അവിടെ ഇതാ ഒരു താക്കോൽ. അത് എടുത്തു നോക്കിയപ്പോ ആ താക്കോലിന്റെ പേര് വാഗ്ദാനം എന്നാണ് താക്കോൽ. വാഗ്ദാനം എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു താക്കോൽ പോക്കറ്റിൽ ഇട്ടാണല്ലോ ഞാനിത് പൂട്ടിയിട്ടേക്കാണെന്ന് പറഞ്ഞ് ഇത്രയും നാൾ കഷ്ടപ്പെട്ടത്. ആ വിശ്വാസി അതെടുത്തു, അവൻ ആ വാതിൽ തുറന്നു, അവർ രണ്ടുപേരും കൂടെ വെളിയിൽ വന്നു. അവരുടെ തീർത്ഥയാത്ര പിന്നെയും അവർ തുടരുന്നതായിട്ടാണ് ജോൺ ബെനിയൻ ചിത്രീകരിച്ചിരിക്കുന്നത്. സഹോദരി, നീ ഒരു തടവിലാണെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളുടെ താക്കോൽ നിന്റെ കയ്യിലുണ്ട്. കർത്താവിനോട് പറയുക, കർത്താവെ നീ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീയാണ് ശങ്കിലെ ചോര നൽകി എന്നെ വീണ്ടെടുത്തത്. അങ്ങനെ വീണ്ടെടുത്തിട്ട് ഇതാ ഒരു സംശയക്കോട്ടയിൽ അകപ്പെട്ട് ഞാൻ ഇങ്ങനെ എന്നെ നശിച്ചു പോകാൻ നീ ആഗ്രഹിക്കുന്നില്ലല്ലോ. അതുകൊണ്ടാണല്ലോ കർത്താവെ ഇന്ന് രാവിലെ എന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഞാന് അവിടുത്തെ വാഗ്ദാനങ്ങളെ മുറുകെ പിടിക്കുന്നു, അവിടുത്തെ കരുണയെ ഞാന് മുറുകെ പിടിക്കുന്നു. കർത്താവെ എന്നെ സഹായിക്കണം, എന്നെ ഈ കോട്ടയിൽ നിന്ന് മോചിപ്പിക്കണം. ഓ, ഇതേവരെ ആ കോട്ടയിൽ അകപ്പെട്ടിട്ടില്ലാത്ത ആരെങ്കിലും ആ നിലയില് ഒരു നീരസത്തിന്റെ ഒരു കയ്പിന്റെ ഒരു വേര് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വേഗത്തിൽ പ്രതിയോഗിയോട് നിരന്ന് കാര്യങ്ങൾ നിരപ്പായി ഓ കോട്ടയിൽ അകപ്പെടാതെ തടവിൽ അകപ്പെടാതെ അനുഗ്രഹീതരായിട്ട് മുന്നോട്ട് പോവുക. ക്രിസ്തീയ ജീവിതം സന്തോഷത്തിന്റെ മാർഗമാണ്, അനുഗ്രഹീതമായ ജീവിതത്തിന്റെ മാർഗമാണ്. നമുക്ക് ദൈവവചനത്തെ മുറുകെ പിടിക്കാം. ദൈവവചനത്തെ ദൈവം തരുന്ന ദൈവവചനത്തിൽ തരുന്ന എല്ലാ വാഗ്ദാനങ്ങളെയും നമ്മുടേതായിട്ട് ഏറ്റെടുക്കാം. വിശ്വാസത്തിന് അതിനെ യാഥാർത്ഥ്യമാക്കി തീർക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.